SBS മലയാളം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പരിപാടി കേൾക്കാം എപ്പോൾ വേണമെങ്കിലും.
നമസ്കാരം ഫിലിപ്പ് ചാക്കോ, SBS മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം സർവി.
വിക്ടോറിയയിലെ റെന്റൽ നിയമങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ പദ്ധതിയിടുകയാണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് സർക്കാർ മുൻപോട്ട് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിർദ്ദേശിച്ചിരിക്കുന്ന മാറ്റങ്ങൾ എന്ന കാര്യം ഒന്ന് വിശദീകരിക്കാമോ?
പ്രധാനമായിട്ടുള്ള ആദ്യത്തെ നിർദ്ദേശം എന്ന് വെച്ചാൽ റെന്റൽ ബിഡിങ്ങിനെ കുറിച്ചുള്ളതാണ്. പിന്നെയുള്ള നെക്സ്റ്റ് വന്നിരിക്കുന്ന പെറ്റ്സിനെ അലോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനമായ മാറ്റം ഫാസ്റ്റർ ടെനന്റ് റീഎംബേഴ്സ്മെന്റ് ആണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിന്റെ കൂട്ടത്തിൽ കുറെ ചെറിയ കാര്യങ്ങൾ അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അതായത് ക്യാപ്പിംഗ് റെന്റ് ഇൻക്രീസ് ഓൺലി 12 മന്ത്സ് ആണ് ഇനി മുതൽ പറ്റത്തുള്ളൂ. അത് ഇപ്പോ ഉള്ളത് അത് എവറി 6 മന്ത്സ് വി ക്യാൻ ഇൻക്രീസ് ദ റെന്റ് വേണമെങ്കിൽ ഇനി മുതൽ അത് ഓൺലി വിതിൻ 12 മന്ത്സ് മാത്രമേ അത് പാടുള്ളൂ. പിന്നെ ലിമിറ്റിംഗ് ദ യൂസ് ഓഫ് എൻഡ് ഓഫ് ദി ഫിക്സ്ഡ് ടൈംസ് എന്നുള്ള നോട്ടീസ് ടു വെക്കേറ്റ്. അതായത് ലാൻഡ് ലോർഡ് ഒരു റീസൺ കൊടുക്കണം എന്തുകൊണ്ടാണ് ടെനൻസ് നമ്മൾ വെക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഇതിന് റീസൺ ഇനി കൊടുക്കണം. പിന്നെ അപ്ഡേറ്റഡ് ബോണ്ട് ക്യാപ്പ്, മോർ ദാൻ 1 മന്തിന് കൂടുതൽ ബോണ്ട് ഇനി മുതൽ വാങ്ങാൻ പാടില്ല. ഇനി ഒരു വേറൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു ന്യൂ കമ്മീഷണർ ഓഫ് റെസിഡൻഷ്യൽ ടെനൻസി എന്ന് പറഞ്ഞ ഒരു പൊസിഷനും കൂടി ഉണ്ടാവും. അവരായിരിക്കും ഈ തർക്കങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു ഒരു കമ്മീഷണർ ഉണ്ടാവും. അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനർ റിപ്പയർ നമ്മൾക്ക് ചെയ്യാം. നമുക്ക് ഫോട്ടോ തൂക്കിയിടുന്നതിനോ അല്ലെങ്കിൽ ഈവൻ നമ്മളുടെ ചെറിയ ചേഞ്ചുകൾ റൂമുകളിൽ വരുത്തുന്നതിനോ ചെറിയ പെയിന്റുകൾ അടിക്കുന്നതിനോ ഒക്കെ ഇനി ലാൻഡ്ലോർഡിന്റെ പെർമിഷൻ വേണ്ട, നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. മേജർ ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമേ ടെനന്റ് എന്ന നിലയിൽ നമ്മൾ ചെയ്യാതിരിക്കാൻ പാടുള്ളൂ. സ്ട്രക്ചറൽ ഡിഫറൻസ് വരുത്താൻ പാടില്ല.
ഓക്കെ, ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് റെന്റൽ ബിഡിംഗിൽ അല്ലെങ്കിൽ വാടക നിരക്കിന്റെ കാര്യത്തിൽ ആണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ കാര്യത്തിൽ വരുത്താനായി സർക്കാർ പദ്ധതിയിടുന്നത്?
ഒന്ന്, റെന്റൽ ബിഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്ന ഇപ്പോ സാധാരണഗതിയിൽ എലിജിബിൾ ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാല് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് സെർവ് എന്നുള്ളതായിരിക്കണം. പക്ഷെ ഇവിടെ ഇപ്പോ ചില ഏജൻസികൾ, എല്ലാ ഏജൻസികളും അങ്ങനെ ചെയ്യുന്നില്ല, ചില ഏജൻസികൾ ചില സ്ഥലങ്ങളിൽ കൂടുതൽ പൈസ ഓഫർ ചെയ്യുന്ന ആളുകൾക്ക് റെന്റിൽ കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിനെ ഇനി മുതൽ നമ്മൾ അഡ്വർടൈസ് ഒരു പ്രൈസ് ഒരു 400 വെച്ച് കഴിഞ്ഞാൽ അതിന് മേളിൽ ഒരാൾക്കും അതിന്റെ മുകളിൽ ഒരു പ്രൈസ് റെന്റിൽ ഇനി മുതൽ വാങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ആ ബിഡിംഗ് ഇനി മുതൽ ഒഴിവാകുകയാണ്.
അതായത് ഇപ്പം 350 എന്നാണ് ലാൻഡ് ലോർഡ് വാടകയായിട്ട് നിശ്ചയിക്കുന്ന തുകയെങ്കിൽ 360 കൊടുക്കാമെന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ അയാൾക്ക് ആ വീട് കൊടുക്കാൻ പാടില്ല?
ഇല്ല ഇല്ല, എലിജിബിൾ ആയിട്ടുള്ള ഏറ്റവും ആദ്യം വരുന്ന ആളുകൾക്ക് തന്നെ കൊടുക്കാം. അത് ആ ഒരു റീസൺ കൊണ്ട് സെക്കൻഡ് ആയി മറ്റേ എലിജിബിൾ ആയാളെ റിഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല.
അതുപോലെ തന്നെ ഇതില് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമായി സർക്കാർ മുൻപോട്ട് വെച്ചിരിക്കുന്നത് പെറ്റ്സിനെ അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളെ വാടക വീട്ടിൽ വളർത്തുന്നതിൽ ലാൻഡ് ലോർഡിന്റെ അല്ലെ വീട്ടുടമയുടെ അനുവാദം ഇനി വാങ്ങേണ്ടതില്ല എന്നൊരു നിർദ്ദേശമാണല്ലോ, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഫിലിപ്പ്?
നിലവില് പിന്നെ ലാൻഡ് ലോർഡിനെ പെറ്റ്സ് ഈസ് നോട്ട് അലൗഡ് എന്ന് നമുക്ക് ഇൻഫോം ചെയ്യാം, നമുക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യാം. അപ്പൊ 15-14% ആളുകൾ പെറ്റ്സിന് ആയിട്ട് വരുന്നവരായിരിക്കും. അവർക്കൊന്നും പെറ്റ്സിനെ കൂടെ കൊണ്ടുവരാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയുണ്ട്. പക്ഷെ ഇനി മുതൽ പുതിയ നിയമം അനുസരിച്ച് പെറ്റ്സിനെ നമുക്ക് അലൗഡ് ആണ്. അത് പക്ഷെ സ്റ്റിൽ വി ഹാവ് ടു ഇൻഫോം ദ ലാൻഡ് ലോർഡ് അൺലെസ് കൗൺസിലിന്റെ റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റിന്റെ റെസ്ട്രിക്ഷനോ ഉണ്ടെങ്കിൽ ബോഡി കോർപ്പറേറ്റിന്റെ റെസ്ട്രിക്ഷൻ ചില സ്ഥലങ്ങളിൽ കൗൺസിൽ ബാക്ക് യാർഡ് ചിക്കൻസിനെ അലോ ചെയ്യത്തില്ല. സോ അങ്ങനെ ഒഴിച്ചുള്ള എക്സെപ്ഷണൽ കേസ് ഒഴിച്ച് ബാക്കി എല്ലാ ഇതിലും നമുക്ക് പെറ്റ്സിനെ അലൗഡ് ആയിരിക്കും. ചെയ്യാതിരുന്നാൽ അവർക്ക് പിന്നെ കൺസ്യൂമർ അഫയേഴ്സ് ട്യൂട്ടോറിയൽ സമീപിക്കാം.
അതുപോലെ ഫിലിപ്പ് ആദ്യം സൂചിപ്പിച്ചിരുന്നല്ലോ റീഇംബേഴ്സ്മെന്റിന്റെ കാര്യം, അതായത് ടെനന്റ് ചിലവാക്കിയ പണം ലാൻഡ് ലോർഡ് തിരിച്ചു നൽകുന്ന റീഇംബേഴ്സ്മെന്റിന്റെ കാര്യം, ഇക്കാര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഫിലിപ്പ് സർക്കാർ മുൻപോട്ട് വെച്ചിരിക്കുന്നത്?
നിലവിൽ അത് 14 ഡേയ്സിനകം നമ്മൾ കൊടുത്താൽ മതിയെന്നാണ്. ഇനി മുതൽ അത് വിതിൻ 7 ഡേയ്സിനകം ലാൻഡ് ലോർഡ് ടെനന് എന്തെങ്കിലും റിപ്പയർമെന്റിനുള്ള പൈസ ചെലവായിട്ടുണ്ടെങ്കിൽ അത് വിതിൻ 7 ഡേയ്സിനകം അത് തിരിച്ചു കൊടുത്തിരിക്കണം.
അതായത് ടെനൻസ് വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള റിപ്പയർ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നവാടകക്കാരന് ചെലവായ പണം ലാൻഡ് ലോഡ് 7 ദിവസത്തിനുള്ളിൽ തിരിച്ചു നൽകിയിരിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങളെന്ന് ഫിലിപ്പ് പറഞ്ഞു. ഇനി ഇതിൽ മറ്റു മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ബോണ്ടിന്റെ കാര്യത്തിൽ, അതായത് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് ടെനൻസിന്റെ കയ്യിൽ നിന്നും ലാൻഡ് ലോഡ് ആവശ്യപ്പെടാറുള്ള ബോണ്ടിന്റെ കാര്യത്തിലും സർക്കാർ മാറ്റങ്ങൾ വരുത്താൻ പദ്ധതി ഇടുന്നുണ്ടല്ലോ, അത് എന്തൊക്കെയാണെന്ന കാര്യം ഒന്ന് വ്യക്തമാക്കാമോ?
ഓട്ടോമാറ്റിക്കലി വിദിൻ 14 ഡേയ്സിനകം ടെനന്റിന്റെ അക്കൗണ്ടിലേക്ക് ബോണ്ട് മണി പോകും. അൺലെസ് ലാൻഡ് ലോഡിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ റിട്ടൺ കംപ്ലൈന്റ് വിദിൻ 2 വീക്സിനകം കൺസ്യൂമർ അഫയേഴ്സിലും റിയൽ എസ്റ്റേറ്റ് ഏജന്റും അറിയിച്ച് അതിന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വിദിൻ 14 ഡേയ്സിനകം ഓട്ടോമാറ്റിക്കലി ടെനന്റ് അക്കൗണ്ടിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്തിരിക്കും. ജെന്യുവിൻ റീസൺ ആയിട്ട് ബ്രേക്കേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ലാൻഡ് ലോഡിന് പൈസ പിടിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ. ഈ മാറ്റങ്ങൾ നടപ്പിലാക്കിയാൽ
വാടകക്കാരെ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിലും ലാൻഡ് ലോഡ്സ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ, ഇവ എന്തൊക്കെയാണ്?
അതിനകത്ത് രണ്ട് കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു പോകാം. ഒന്ന്, ഏതെങ്കിലും കാര്യത്തില് ലാൻഡ് ലോഡ് ഡ്യൂറിംഗ് ദി ടെനൻസി പീരീഡ് പ്രോപ്പർട്ടിയിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉള്ളത് 24 hours നോട്ടീസ് ആയിരുന്നു, അത് മിനിമം 1 വീക്ക് എങ്കിലും വേണം. പുതിയ നിയമം വരികയാണെങ്കിൽ മിനിമം 1 വീക്ക് എങ്കിലും വേണം ടു വിസിറ്റ് ദ പ്രോപ്പർട്ടി. അതുപോലെ തന്നെ ടെനൻസി ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 120 days നോട്ടീസ് കൊടുക്കണം, അതിന് സ്പെസിഫിക് റീസൺ ഉണ്ടായിരിക്കണം.
ഓക്കെ, നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പൊ നിരവധി മാറ്റങ്ങളാണ് സർക്കാർ ഈ റെന്റൽ ലോയിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നത്. തികച്ചും ഇത് ടെനൻസിന് അനുകൂലമായ മാറ്റങ്ങളാണ് എന്ന് പറയാൻ സാധിക്കുമോ? അതുപോലെ തന്നെ പ്രധാനമായും ആരെയൊക്കെയാണ് ഈ മാറ്റങ്ങൾ ബാധിക്കാൻ സാധ്യതയുള്ളത്?
ഇതിനകത്ത് മൂന്ന് ആളുകളാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ഉള്ളത്. അത് ഒന്ന് ടെനന്റ്, രണ്ട് ലാൻഡ് ലോഡ്, മൂന്ന് റിയൽ എസ്റ്റേറ്റ് ഏജന്റ്. ഈ പുതിയ നിയമങ്ങൾ വരികയാണെങ്കിൽ അത് കൂടുതൽ ടെനന്റിന് അനുകൂലമായിരിക്കും. മറ്റൊന്ന്, ഇപ്പോ ടെനന്റ് എന്തെങ്കിലും ബ്രേക്കേജോ ഒക്കെ വരുത്തിയിട്ട് പ്രോപ്പർട്ടിന്ന് പോകുന്നെങ്കിൽ അവരെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ടെനന്റ് കംപ്ലൈന്റ് ചെയ്യുകയും അത് ജെനുവിൻ ആണെന്ന് ബന്ധപ്പെട്ട ആളുകൾക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ, അതെങ്കിലും നിരന്തരമായി ആ സെയിം ഏജന്റിനെ എടുത്തുന്നോ ലാൻഡ് ലോഡിന്റെ നിന്നോ ടെനന്റിന് അനുകൂലമല്ലാത്ത നിലപാടുകൾ ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് അത് കംപ്ലൈന്റ് ചെയ്യുകയും അത് ജെനുവിൻ ആണെന്ന് അതോറിറ്റിക്ക് തോന്നുകയും ചെയ്യുകയാണെങ്കിൽ ലാൻഡ് ലോഡിനെയും റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെയും ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്താനായിട്ട് പുതിയ നിയമം വരികയാണെങ്കിൽ സാധിക്കും.
അപ്പൊ ഇത് കൂടുതലും ഇത് എന്താ ടെനൻസിന് അനുകൂലമായ, അതായത് തികച്ചും ടെനൻസിന് അനുകൂലമായ മാറ്റങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം.
ഓൾമോസ്റ്റ്
ഇത് നടപ്പിലായാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇത് എത്രത്തോളം ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ സാധിക്കും?
പ്രധാനമായിട്ടും കൂടുതൽ നിയമങ്ങൾ വരികയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ റെന്റൽ ഇൻക്രീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ലോങ് ടേം ടെനൻസിയും ഒക്കെ ആകുമ്പോഴത്തേക്ക് റെന്റൽ ഇൻക്രീസ് തുടക്കത്തിൽ തന്നെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും.
ഓക്കെ, അപ്പം ഇപ്പൊ 1 വർഷത്തെ കോൺട്രാക്ടിലായിരിക്കുമല്ലോ സാധാരണ ടെനൻസി എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്.
പുതിയ നിർദ്ദേശത്തിനകത്ത് വന്നിരിക്കുന്ന ഒരു, അത് വളരെ പ്രകടമായി വന്നിട്ടില്ല എങ്കിലും ഒരു നിർദ്ദേശമായിട്ട് വന്നിട്ടുള്ള വരണം, ലോങ് ടേം ടെനൻസിയും അലോ ചെയ്യാം എന്നുള്ള ഒരു ഇതുണ്ട്.
ഓക്കെ, ഇനി സർക്കാർ മുൻപോട്ട് വെച്ചിരിക്കുന്ന ഈ നിർദ്ദേശങ്ങളോട് റിയൽ എസ്റ്റേറ്റ് മേഖല എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഫിലിപ്പ്?
അതിനകത്ത് മിക്സഡ് ആയിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ലാൻഡ് ലോഡിനെയും റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെയും ബ്ലാക്ക് ലിസ്റ്റിൽ വരുത്താം എന്നുള്ളത് ഉള്ള ഒരു ഇത് ആ ഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അത് മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു കൺസേൺ ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഏജന്റ് വിസിറ്റ് ചെയ്യുകയും അവിടെ എന്തെങ്കിലും ബ്രേക്കേജോ ഒക്കെ കാണുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും അത് ഇൻഫോം ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നാച്ചുറലി അത് ടെനന്റിന് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോ അതൊരു മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ആ അതുമായി അടുപ്പമുള്ളവർ പറയുന്നത്. അതെല്ലാം ഏറ്റവും അധികം ഡിസ്പ്യൂട്ട് വന്നിരിക്കുന്നതും റിയൽ എസ്റ്റേറ്റ് ഓഫ് വിക്ടോറിയയുടെ സൈഡിൽ നിന്നൊക്കെ ഉള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ കൂടുതൽ വന്നിരിക്കുന്നതും ലാൻഡ് ലോഡിനെയും റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഇത്രയും നാളും ടെനന്റ് മാത്രമാണ്, ഇപ്പൊ ടെനന്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടൊക്കെ പോകണമെങ്കിൽ അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി മുതൽ അത് ലാൻഡ് ലോഡിനും റിയൽ എസ്റ്റേറ്റ് ഏജന്റിനും ബാധകമായിരിക്കും. നിലവിലുള്ള ഇതെല്ലാം നിയമമായിട്ടില്ല, ഇത് എല്ലാം ഗവൺമെന്റ് മുമ്പുള്ള നിർദ്ദേശങ്ങളും ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളുമാണ്. ഇതിനെക്കുറിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ കാര്യമായ ചർച്ചകൾ നടക്കുകയും വരുന്ന വർഷത്തോടുകൂടി ഇതിലെ ഭൂരിഭാഗം ഇംപ്ലിമെന്റ് ചെയ്യാമെന്നാണ് ഗവൺമെന്റ് കണക്കാക്കുന്നത് എന്നാണ് അറിയുന്നത്.
തീർച്ചയായിട്ടും എന്തായാലും വിക്ടോറിയയിലെ റെന്റൽ നിയമങ്ങളിൽ സർക്കാർ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ഫിലിപ്പ് ചാക്കോ.
താങ്ക് യു വെരി മച്ച്.